ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ജനക്ഷേമ പരിപാടികളുടെ പ്രയോജനം അർഹരായ ഓരോരുത്തരിലും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഗവർണർമാരോട് അഭ്യർത്ഥിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ആറാം നാളായ ഇന്നും തെരച്ചിൽ തുടരുന്നു. തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ പുത്തുമലയിൽ ഹാരിസൺ മലയാളത്തിന്റെ സ്ഥലത്ത് സംസ്കരിക്കാൻ സർക്കാർ തീരുമാനം. ദുരന്തമുഖങ്ങളിൽ കേരളം കാത്തുസൂക്ഷിക്കുന്ന മനുഷ്യത്വം നഷ്ടപ്പെടാതെ പരിപാലിക്കുക എന്ന ഉത്തരവാദിത്തം പുതുതായി കേരള പോലീസിന്റെ ഭാഗമാകുന്നവർക്കും ഉണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിലെ ദുരന്തബാധിതരുടെ മാനസിക ആരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് പ്രാഥമിക പരിഗണനയെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. പാരീസ് ഒളിമ്പിക്സിൽ ബാഡ്മിന്റൺ, ബോക്സിംഗ്, ഹോക്കി മത്സരങ്ങളിൽ മെഡൽ പ്രതീക്ഷയോടെ ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങും. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഉച്ചയ്ക്ക് 2:30. വാർത്തകൾ വിശദമായി. ഓരോ സംസ്ഥാനവും മറ്റ് സംസ്ഥാനങ്ങളുടെ മികച്ച മാതൃകകൾ ഉൾക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ആവശ്യപ്പെട്ടു. എല്ലാ ജനക്ഷേമ പരിപാടികളുടെയും പ്രയോജനങ്ങൾ അർഹരായ ഓരോരുത്തരിലും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അവർ ഗവർണർമാരോട് അഭ്യർത്ഥിച്ചു. രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച ഗവർണർമാരുടെ രണ്ടു ദിവസത്തെ സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു. വയനാട് ദുരന്തത്തിന്റെ ആറാം നാളായ ഇന്നും തിരച്ചിൽ തുടരുകയാണ്. സേവർ റഡാറും റെക്കോ റഡാറുകളും അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. തിരച്ചിലിൽ കണ്ടെടുത്ത തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ പുത്തുമലയിൽ ഹാരിസൺ മലയാളത്തിന്റെ സ്ഥലത്ത് സംസ്കരിക്കാൻ തീരുമാനമായി. വിശദാംശങ്ങളിലേക്ക്.
വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ ആകെ മരണം 365. 219 പേരുടെ മരണമാണ് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. തിരിച്ചറിയാൻ കഴിയാത്ത 67 മൃതദേഹങ്ങളാണ് പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിന്റെ സ്ഥലത്ത് സംസ്കരിക്കുക. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ് ഉടനിറങ്ങും. സംസ്കാരം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് റവന്യൂ ഉദ്യോഗസ്ഥർ സർവേ നടത്തി. 64 സെന്റ് സ്ഥലമാണ് അളന്ന് തിട്ടപ്പെടുത്തിയത്. 200 മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള സ്ഥലമാണ് ഹാരിസൺ മലയാളത്തോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. ഇവിടെ 67 മൃതദേഹങ്ങൾ ഇന്ന് തന്നെ സംസ്കരിക്കും. സർവമത പ്രാർത്ഥനയോടെ സംസ്കാരം നടത്താനാണ് തീരുമാനം. 152 മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. ഇതുകൂടാതെ 147 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 206 പേരെ കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചരിമട്ടം പ്രദേശങ്ങളിലും ചാലിയാറിലും ഇന്നും വ്യാപകമായ തിരച്ചിൽ നടത്താനാണ് തീരുമാനം. ഗാസിയാബാദിലെ ഹിൻഡൺ എയർബേസിൽ നിന്നും ഇന്നലെ എത്തിച്ച സേവർ റഡാറും 4 റെക്കോ റഡാറുകളും തെരച്ചിലിൽ പങ്കുചേരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. ദുരിതബാധിതരുടെ മാനസിക ആരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നുണ്ടെന്നും സന്ദർശനത്തിൽ ബോധ്യമാകുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സുരേഷ് ഗോപി വയനാട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നു രാവിലെ വയനാട്ടിലെത്തിയ സുരേഷ് ഗോപി പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ പ്രദേശങ്ങൾ സന്ദർശിച്ചു. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം സംസാരിച്ചു. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ രാവിലെ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിച്ചു. വളരെ സന്തോഷത്തോടെ പുതിയ ഉദ്യോഗസ്ഥരെ പോലീസ് സേനയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം പറഞ്ഞു. വയനാട്ടിൽ പോലീസും അഗ്നിശമന സേനയും സൈന്യവും ദുരന്ത നിവാരണ സേനയും രക്ഷാപ്രവർത്തനത്തിൽ സ്വന്തം ജീവനർപ്പിച്ച് പ്രവർത്തിക്കുകയാണെന്നും അവർ നമ്മുടെ നാടിന്റെ മനുഷ്യത്വം കാത്തുസൂക്ഷിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തമുഖങ്ങളിൽ കേരളം കാത്തുസൂക്ഷിക്കുന്ന മനുഷ്യത്വം നഷ്ടപ്പെടാതെ പരിപാലിക്കുക എന്ന ഉത്തരവാദിത്തം ഇന്ന് കേരള പോലീസ് സേനയുടെ ഭാഗമാകുന്നവർക്കും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള പോലീസ് സേനയുടെ ഭാഗമാകുന്ന 410 കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്ന് നടന്നത്. ദുരന്തമേഖലയിലെ കുട്ടികൾക്ക് മാനസിക ആരോഗ്യ പിന്തുണയും പരിചരണവും ഉറപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കുട്ടികളുടെ മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിന് 137 കൌൺസിലർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വിവിധ ജീവനക്കാർക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും മാനസിക പിന്തുണ ഉറപ്പാക്കുവാനുള്ള ഇടപെടലുകൾ നടത്താനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി. ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയായ മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിൽ സേവനം ചെയ്യാൻ എത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. ചൂരൽമല കൺട്രോൾ റൂമിന് സമീപമാണ് റവന്യൂ വകുപ്പിന്റെ രജിസ്ട്രേഷൻ കൌണ്ടർ പ്രവർത്തിക്കുന്നത്. ഇവിടെയുള്ള കൌണ്ടറിൽ രജിസ്റ്റർ ചെയ്യുന്നവരെ മാത്രമാണ് ദുരന്ത മേഖലയിലേക്ക് ഇപ്പോൾ കടത്തിവിടുന്നത്. വയനാട് പ്രകൃതിക്ഷോഭത്തിൽ അടിയന്തര മെഡിക്കൽ സഹായം എത്തിക്കാൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചു. വിവിധ ക്ലിനിക്കൽ വിഭാഗങ്ങളിലെയും കമ്മ്യൂണിറ്റി മെഡിസിനിലെയും ഡോക്ടർമാർ, പിജി വിദ്യാർത്ഥികൾ, ഹൌസ് സർജൻമാർ, നഴ്സിംഗ് ജീവനക്കാർ, പാരാമെഡിക്കൽ ജീവനക്കാർ തുടങ്ങിയവർ ഉൾക്കൊള്ളുന്ന മെഡിക്കൽ സംഘത്തെയാണ് ദുരന്ത നിവാരണത്തിന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സജ്ജമാക്കിയത്. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ മാസം 9 മുതൽ 15 വരെ ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ അഭ്യർത്ഥിച്ചു. ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടി 2 വർഷത്തിനിടെ പുതിയ ദേശീയ പ്രസ്ഥാനമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലയിലെ 15 കുളങ്ങൾ നവീകരിക്കുന്നു. നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന കുളങ്ങളുടെ പുനർനിർമ്മാണത്തിന് 6 കോടിയിലേറെ രൂപയാണ് വിനിയോഗിക്കുന്നത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരന്റെ റിപ്പോർട്ടിലേക്ക്.
കണ്ണൂർ കോർപ്പറേഷനിലെയും 5 നഗരസഭകളിലെയും കുളങ്ങളാണ് അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത്. കോർപ്പറേഷനിലെ ചെട്ടിയാർ കുളം, കിഴുന്നാർ ക്ഷേത്രകുളം, ചാല ഭഗവതി ക്ഷേത്രകുളം, വലിയകുളം എന്നിവയും ശ്രീകണ്ഠപുരം നഗരസഭയിലെ കണിയാർ വയൽ പുതുകുളം, നെടിയങ്ങ പുതിയകുളം, കമ്പ്ലാരിക്കുളം, അപ്പോരിക്കുളം എന്നിവയും പയ്യന്നൂരിലെ പെരുംകുളം, അന്നൂർ വയൽക്കുളം, ഇരിട്ടിയിലെ കൂലോത്തമ്പലം കുളം, കുഴുമ്പിലമ്പലം കുളം, ആന്തൂർ നഗരസഭയിലെ കുഞ്ഞുകുളം, പാനൂരിലെ കോയപ്പാൽകുളം എന്നിവയാണ് ഈ പദ്ധതിയിൽ ഏറ്റെടുത്ത് നവീകരിക്കുന്നത്. 6 കോടി 35 ലക്ഷം രൂപയാണ് നവീകരണത്തിനായി വിനിയോഗിക്കുന്നത്.
പാരീസ് ഒളിമ്പിക്സിൽ ഇന്ന് ഇന്ത്യയ്ക്ക് നിർണായക മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 നടക്കുന്ന ഷട്ടിൽ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ ലക്ഷ്യസൻ ഡെൻമാർക്കിന്റെ വിക്ടർ ആക്സൽ സെനിനെ നേരിടും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ബോക്സിംഗിൽ വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗം ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ലവ്ലിന ബോർഗോഹെയ്ൻ ചൈനയുടെ ലീ ക്യാനുമായി ഏറ്റുമുട്ടും. പുരുഷ ഹോക്കി ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബ്രിട്ടനെ നേരിടും. ജയിച്ചാൽ തുടർച്ചയായ 2ാം ഒളിമ്പിക്സിലും ഇന്ത്യ അവസാന 4ൽ ഇടം നേടും. ഉച്ചയ്ക്ക് 1:30 മത്സരം. ഇന്ത്യ ശ്രീലങ്ക 2ാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ ഏകദിനം ടൈയായിരുന്നു. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ശിരൂരിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ദുഷ്കരമെന്ന് ജില്ലാ ഭരണകൂടം. പുഴയിൽ അടിയൊഴുക്ക് ശക്തമായതിനാലാണിതെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയ്ക്ക് പോലീസ് അനുമതി നൽകിയില്ല. പ്രതികൂല കാലാവസ്ഥയാണ് കാരണം. അതേസമയം ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കോഴിക്കോട് വീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സന്ദർശിക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത മഴയിൽ ഇടുക്കി, മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ കാര്യമായ വർധന. കഴിഞ്ഞ വർഷത്തേക്കാൾ 35 അടിയിലധികം വെള്ളമാണ് ഇടുക്കിയിൽ മാത്രം വർദ്ധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2367.26 അടിക്ക് മുകളിലാണ്. സംഭരണശേഷിയുടെ 61.34% വെള്ളം അണക്കെട്ടിലുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം 2332.92 അടി വെള്ളമാണുണ്ടായിരുന്നത്. നിലവിലെ റോൾഡ് ലെവൽ അനുസരിച്ച് 2383.53 അടി വെള്ളം അണക്കെട്ടിൽ സംഭരിക്കാം. ഇടുക്കിക്കൊപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ്. 131.75 അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. ഡാമിന്റെ ഇപ്പോഴത്തെ റൂൾ ലെവൽ പ്രകാരം ജലനിരപ്പ് 137 അടിയിൽ എത്തിയാൽ മാത്രമേ ഡാം തുറക്കേണ്ട സാഹചര്യമുള്ളൂ.
ദേശീയപാത വികസന പ്രവർത്തനങ്ങൾക്കിടയിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടിയതിനാൽ ചേർത്തലയിൽ കുടിവെള്ള വിതരണം സ്തംഭിച്ചു. ദേശീയപാതയോരത്ത് മായിത്തറയിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. ചേർത്തല നഗരത്തിലും പരിസരത്തുമുള്ള 8 പഞ്ചായത്തുകളിലും ബുധനാഴ്ച വരെ കുടിവെള്ള വിതരണം തടസ്സപ്പെടും. അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് NHM ജീവനക്കാരി ഷിനിയെ എയർ പിസ്റ്റൽ ഉപയോഗിച്ച് വെടിവെച്ച കേസിലെ പ്രതിയായ ഡോക്ടർ ദീപ്തിമോൾ ജോസിനെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ജൂലൈ 30 വഞ്ചിയൂർ പോലീസ് കൊല്ലത്ത് നിന്നാണ് ദീപ്തിയെ അറസ്റ്റ് ചെയ്തത്. അവരിപ്പോൾ അട്ടക്കുളങ്ങര ജയിലിൽ റിമാൻഡിലാണ്. ആറ്റിങ്ങൽ MLA OS അംബികയുടെ മകൻ വിനീത് വാഹനാപകടത്തിൽ അന്തരിച്ചു. ഇന്ന് പുലർച്ചെ കണിയാപുരത്ത് നടന്ന വാഹനാപകടത്തിലാണ് മരണം സംഭവിച്ചത്. ഇടയ്ക്കോട് സർവീസ് സഹകരണ സംഘം ജീവനക്കാരനാണ്. സംസ്കാര ചടങ്ങുകൾ ഉച്ചകഴിഞ്ഞ് ആറ്റിങ്ങൽ കോരാണിയിലെ വീട്ടുവളപ്പിൽ നടക്കും. മഴ കാരണം അടച്ചിട്ടിരുന്ന തിരുവനന്തപുരം പൊന്മുടി ഇക്കോ ടൂറിസം ഇന്ന് മുതൽ തുറന്നു പ്രവർത്തിക്കുമെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനക്ഷേമ പരിപാടികളുടെ പ്രയോജനം അർഹരായ ഓരോരുത്തരിലും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഗവർണർമാരോട് അഭ്യർത്ഥിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ 6ാം നാളായ ഇന്നും തെരച്ചിൽ തുടരുന്നു. തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ പുത്തുമലയിൽ ഹാരിസൺ മലയാളത്തിന്റെ സ്ഥലത്ത് സംസ്കരിക്കാൻ സർക്കാർ തീരുമാനം. ദുരന്തമുഖങ്ങളിൽ കേരളം കാത്തുസൂക്ഷിക്കുന്ന മനുഷ്യത്വം നഷ്ടപ്പെടാതെ പരിപാലിക്കുക എന്ന ഉത്തരവാദിത്തം പുതുതായി കേരള പോലീസിന്റെ ഭാഗമാകുന്നവർക്കുമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിലെ ദുരന്തബാധിതരുടെ മാനസിക ആരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പാരീസ് ഒളിമ്പിക്സിൽ ബാഡ്മിന്റൺ, ബോക്സിംഗ്, ഹോക്കി മത്സരങ്ങളിൽ മെഡൽ പ്രതീക്ഷയോടെ ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങും. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഉച്ചയ്ക്ക് 2:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.